മരിയ ക്രിസ്റ്റീന എഴുതുന്ന അനുഭവക്കുറിപ്പ്. ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നു. അനിയത്തിയുടെ വിവാഹ ദിവസം അടുത്തു. ഒരു ലോണിന് അപേക്ഷിച്ചിട്ട് ഇതുവരെ ഒരനക്കവും ഉണ്ടായിട്ടില്ല. 10 ദിവസം കഴിഞ്ഞാൽ നാട്ടിലെത്തേണ്ടതാണ് പണവുമായി. മാതാപിതാക്കളോട് എന്തു പറയും? ഒരു വഴിയും മുന്നിൽ കാണുന്നില്ല. പതിവ് പോലെ കാലത്ത് തന്നെ ദിവ്യബലിയിലേക്ക് കടന്നു ചെന്നു. വലിയൊരു പ്രതിഷേധമുണ്ടിന്ന്, വേറെ ആരോടുമല്ല, ഈശോയോട് തന്നെ. മൂപ്പരങ്ങന ചില കാര്യങ്ങൾ തുടങ്ങിവെച്ചിട്ട് വേറെ വഴിക്ക് പോയി കളയും. 100,000 കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ലേ, പക്ഷെ അതൊന്നും ഇപ്പോൾ എന്റെ തലയിൽ വരില്ല. പള്ളിക്കകത്തേക്ക് കയറിയപ്പോൾ തന്നെ കുരിശിലേക്ക് നോക്കി പറഞ്ഞു, ഇന്ന് പരിശുദ്ധ കുർബാനയുടെ ഒരു പ്രാർത്ഥന പോലും ചൊല്ലുകയില്ല. നോക്കട്ടെ എന്തേലും ഈശോയ്ക്ക് തോന്നുമോ എന്ന്. എന്റെ മുഖം കാണുകയും വേണ്ട. ഷോൾ കൊണ്ട് ശിരസും മുഖവും മൂടി തല കുമ്പിട്ട് നിന്നു. അല്ല പിന്നെ, എന്നോടാ കളി. ഈശോ പലതവണ ഒളിഞ്ഞു നോക്കി കാണണം. സുവിശേഷ വായന തുടങ്ങി. നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് ഓർമ്മിക്കുന്ന പക്ഷം ബലിവസ്തു അവിടെ വച്ചിട്ട് പോയി സഹോദരനുമായി രമ്യതപ്പെടുക. പിന്നീട് വന്ന് ബലിയർപ്പിക്കുക. ഇതെന്നെ മാത്രം ഉദ്ദേശിച്ചുള്ള ഡയലോഗല്ലേ? കണ്ണടച്ചു പിടിച്ച് ഈശോയോട് പറഞ്ഞു, ദേ ഇതെനിക്കുള്ളതല്ല ഈശോയെ, നിനക്കുള്ളതാ. നീ ഇവിടെ ബലിയായി തീരുമ്പോൾ എനിക്ക് നിന്നോട് പിണക്കമുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോ ആദ്യം ഞാനുമായി രമ്യതയിലാവൂ, എന്നിട്ടല്ലേ ബലിയാകേണ്ടത്. ഈശോ അതിന് മറുപടി പറഞ്ഞില്ല. കാരണം ഈശോയ്ക്കറിയാം വാശിക്കൊടുക്കുകയാണെന്ന്. നാവിന്റെ നീളം വളരെ കൂടുതലുമാണ്. എന്റെ വാവ വിചാരിച്ചത് വാങ്ങിയെടുക്കും. ഈ കുർബാന തീർന്നിട്ട് വേണം ഇവളുടെ പിണക്കം തീർക്കാൻ. ഈശോയോട് പിണങ്ങി നിന്നെങ്കിലും കണ്ണുനീർ തോരാതെ കവളിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. കുർബാന സമാപിച്ചു. എന്നും ആരാധന ചാപ്പലിൽ ഒരു സന്ദർശനമുണ്ട്. എന്റെ ഈശോ തൂവെള്ള നിറത്തിൽ ഒരപ്പമായി ഇരിക്കുന്നത് കാണാൻ എന്തു ഭംഗിയാണ്. അങ്ങേരെ അങ്ങനെ കാണുന്നതല്ലേ കൂടുതൽ ഗ്ലാമർ. എന്തായാലും അത് മുടക്കാൻ മനസ്സ് വന്നില്ല. ഞാനും ഈശോയും പ്രണയിക്കുന്നത് അവിടെ ഇരുന്നാണ്. ഇന്ന് ഈശോയോട് ഐ ലവ് യു എന്നൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ കുറഞ്ഞത് 100 തവണ, അതാണ് കണക്ക്. അവിടെയും കണ്ണുനീർ മാത്രം. ഈശോയുടെ ചങ്ക് പെടയുന്നുണ്ട്. അങ്ങേർക്ക് സ്ത്രീകൾ കരയുന്നത് പണ്ടേ ഇഷ്ടമല്ല. ബൈബിൾ വായിച്ചാൽ മനസ്സിലാകും. 1 സാമുവേൽ 1, Luke 7:11-17, Johannes 20:11-18. എന്തായാലും അവിടെ ഇരുന്ന് ബൈബിൾ തുറന്ന് വായിച്ചു. അപ്പോഴതാ മാസ് ഡയലോഗ്. ഞാൻ നിനക്കു മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. Esaias 45:2-3. ഓ പിന്നെ ഇതുകൊണ്ടൊന്നും ഞാൻ കുലുങ്ങില്ല എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ആരാധനാ ചാപ്പലിൽ നിന്നും ഇറങ്ങി കഥ കടക്കുമ്പോൾ കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ കൊണ്ട് ഈശോയെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ ഈശോ പതറി, എന്താ എന്റെ വാവേ, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇവിടെ വരുന്നവരുടെയും പോകുന്നവരുടെയും കണക്കെടുക്കാതെ എന്റെ കൂടെ ബാങ്കിലേക്ക് വാ, ബാക്കിയെല്ലാം അത് കഴിഞ്ഞു മതി. ഇതും പറഞ്ഞ് കഥ കടച്ച് പുറത്തിറങ്ങി. എന്റെ ഭീഷണി കേട്ട് ഈശോ ബാങ്കിലേക്ക് പോകുമോ അറിഞ്ഞുകൂടാ. കൂടെ എന്റെ സുഹൃത്തുമുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ബസ്സിൽ യാത്രയായി. ബാങ്കിന്റെ സ്റ്റോപ്പായപ്പോൾ ഇറങ്ങി നടക്കുകയാണ്. ഞാൻ വേറെ ഏതോ ലോകത്തിലാണ്. എന്റെ കരഞ്ഞുകലങ്ങിയ കണ്ണുകളും വീങ്ങിയ കവിളുകളും അവളെ വിഷമിപ്പിച്ചു. ഇന്ന് ബാങ്കിൽ പോയി സംസാരിച്ചാലും 10 ദിവസത്തിനുള്ളിൽ പണം കിട്ടുക അസാധ്യമാണ് അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹൃദയം വിങ്ങുന്ന വേദന അസഹ്യമായി. പെട്ടെന്ന് ആരോ പിറകിൽ നിന്ന് പറയുന്ന പോലെ, പണം നാളെ രാവിലെ ക്രെഡിറ്റ് ആവും. ഞാൻ തിരിഞ്ഞു നോക്കി, ആരെയും കണ്ടില്ല. വീണ്ടും നടന്നു. പിന്നെയും അതേ സ്വരം ആവർത്തിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല. എന്റെ സുഹൃത്തിന് കൗതുകമായി, നീ ആരെയാണ് നോക്കുന്നത്, ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ. അവളോട് ഞാൻ പറഞ്ഞു, ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അവൾ അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി, ആരെയും കണ്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ആരോ പറയുന്നു നാളെ രാവിലെ പണം ക്രെഡിറ്റ് ആവുമെന്ന്. അവൾ പുഞ്ചിരിച്ചു. സമ്മർദ്ദം കൊണ്ട് എന്റെ മാനസിക നില തെറ്റിയോ എന്ന് ന്യായമായ ഒരു സംശയം. കാരണം ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണ് കേട്ട സ്വരം. എന്റെ സുഹൃത്ത് അടുത്തുള്ള കടയിൽ കയറി. ഞാൻ ബാങ്കിലേക്ക് പോയി. ലോൺ അപേക്ഷ സ്വീകരിച്ച വ്യക്തിയുടെ കസേര ശൂന്യം. അയാൾ അന്ന് അവധിയാണ്. കണ്ണിലിരുട്ട് കയറുന്ന പോലെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു വിളി, എക്സ്ക്യൂസ് മീ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. ഒരു സ്ത്രീയാണ് വിളിച്ചത്. വിവരങ്ങളെല്ലാം പറഞ്ഞു. ഒരു കടലാസ് കഷ്ണത്തിൽ ആവശ്യമായ രേഖകളുടെ ലിസ്റ്റ് എഴുതി എനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു, 12 മണിക്കുള്ളിൽ എല്ലാം റെഡിയായെങ്കിൽ മാത്രം ഇന്ന് തിരിച്ചു വരിക. ബാങ്കിൽ നിന്നിറങ്ങി ഓടി. പറഞ്ഞ സമയത്തിൽ തിരിച്ചെത്തി. എത്ര പേപ്പറുകളിൽ ഒപ്പിട്ടെന്ന് ഓർമ്മയില്ല. വിദേശത്തങ്ങനെയാണ്. എല്ലാം കഴിഞ്ഞ് ആ മാഡം ഇങ്ങനെ പറഞ്ഞു, വെരിഫിക്കേഷൻ കഴിഞ്ഞ് അറിയിക്കാം. 7 ദിവസങ്ങൾക്ക് ശേഷം ഈശോയോട് കൂടുതൽ ദേഷ്യം തോന്നി. ഈശോ കുരിശിൽ കിടന്ന് പിതാവിനോട് ചോദിച്ച പോലെ ഞാനും ഈശോയോട് ചോദിച്ചു, ഈശോയെ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ബാങ്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും ഒരു വിളി, അതേ മാഡമാണ്, ടുമോറോ യുവർ മണി വിൽ ബി ക്രെഡിറ്റഡ്. തിരിച്ചോടി വന്ന് അവരെ കൈകൂപ്പി. എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉടനെ അവർ ഒരു കസേരയിൽ എന്നെ ഇരുത്തി ചായ ഓർഡർ ചെയ്തു. 7 ദിവസം വേണമെന്ന് പറഞ്ഞ അവർ നാളെ പണം തരാമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ഇന്നും എനിക്ക് അജ്ഞാതമാണ്. പിറ്റേന്ന് രാവിലെ പണം അക്കൗണ്ടിൽ വന്നു. എന്റെ സങ്കടത്തിനൊടുവിൽ സക്രാരിയിൽ നിന്നും ബാങ്കിലേക്ക് ഇറങ്ങി ഓടിയ എന്റെ ഈശോ, വിളിച്ചാൽ വിളിക്കുന്നിടത്ത് വരുന്ന ഈശോ, അതേ ദിവ്യകാരുണ്യ ചാപ്പലിൽ ഞാൻ വീണ്ടും കടന്നു ചെന്നു എന്റെ ഈശോയെ കൂടുതൽ പ്രണയിക്കാൻ. പിണക്കത്തിന് ശേഷം ഈശോയോടുള്ള കൂടിച്ചേരലുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യ. ഈശോയെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയും അഭിഷേകവും ഞങ്ങളിൽ നിറയ്ക്കണമേ.